Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:30. എന്റെ നുകം വഹിക്കുവാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. നുകവും അത്താണിയുമൊക്കെ തീരെ ഇല്ലാതായൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്നത്തെ തലമുറയോട് അത്താണിയെന്നോ നുകമെന്നോ പറഞ്ഞാൽ ഒന്നും മനസ്സിലാകില്ല. കൊച്ചി പട്ടണത്തിൽ ആകെ ഒരു അത്താണിക്കല്ല് ഞാൻ കണ്ടിട്ടുള്ളത്. എറണാകുളത്തു നിന്നും കിഴക്കമ്പലത്തേക്ക് പോകും വഴി കാക്കനാട് കഴിഞ്ഞ് അത്താണി എന്ന് തന്നെ പേരുള്ളൊരു സ്ഥലത്താണ്. അവിടെ വഴിയോരത്ത് വലിയ ഒരു അത്താണിക്കല്ല് കാണാം. ഒരത്താണിയും നാം വഹിക്കേണ്ട ചുമട് കുറയ്ക്കുവാനോ ചവിട്ടേണ്ട ദൂരം കുറയ്ക്കുവാനോ പോകുന്നില്ല. എന്നാൽ ഒരു മാത്ര ചുമടൊന്ന് ഇറക്കി അത്താണിയിൽ വഹിക്കുമ്പോൾ അത് ശിഷ്ടയാത്രയെ കുറച്ചുകൂടി പ്രസാദാത്മകമാക്കുന്നു. ഗുരുക്കന്മാർ മാനവരാശിയുടെ അത്താണികളായിരുന്നു. തങ്ങളുടെ വാക്കുകളും പഠനങ്ങളും കൊണ്ടാണ് അവരാ സുകൃതം അനുഷ്ഠിച്ചു പോകുന്നത്. അസാമാന്യമായ വിധത്തിലുള്ള വിശ്രമവും സങ്കേതവും സാന്ത്വനവുമാണ് അവരങ്ങനെ തലമുറകൾക്കായി കൈമാറിയിരുന്നത്. ക്രിസ്തുവിന്റെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ നാം. ദൈവത്തിന് ഹൃദയമുണ്ടല്ലോ എന്ന ചിന്ത തന്നെ എത്ര പച്ചപ്പുള്ളതാണ്. ഹൃദയത്തിന്റെ അസാന്നിധ്യം നമ്മുടെ വാക്കിനെയും ചിന്തയെയും കർമ്മത്തെയും മൃതമാക്കുന്നു. ഹൃദയമില്ലാത്ത പ്രവൃത്തിയെന്ന് പറയാറുണ്ടല്ലോ. എന്നാൽ ഹൃദയത്തിന്റെ സാന്നിധ്യമാകട്ടെ ചെറുതെന്ന് കരുതുന്നവയെപ്പോലും മനോഹരമാക്കുകയും എല്ലാറ്റിനെയും പൂർണിമയിലെത്തിക്കുകയും ചെയ്യുന്നു. ഹൃദയപൂർവം എന്ന് നാം എഴുതുകയും പറയുകയുമൊക്കെ ചെയ്യാറുണ്ട്. യഥാർത്ഥത്തിൽ ഹൃദയപൂർവം ചെയ്യുന്നത് സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രവൃത്തികളായിരിക്കും. ജീവിതയാത്രയിൽ ക്ലേശങ്ങളുടെ നിമിഷത്തിൽ അപരന്റെ ഒരു നല്ല വാക്കോ ഹൃദയപൂർവമുള്ളൊരു പ്രവൃത്തിയോ നമ്മുടെ മനസ്സിനെ ത്രസിപ്പിക്കുന്നതും ചിലപ്പോൾ കരയിപ്പിക്കുന്നതും ഈ ഹൃദയത്തിന്റെ നിയമം കൊണ്ടാണ്. ഭാരം കുറവായ, ഒരുപക്ഷെ മധുരമെന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന ഒരു നുകത്തെക്കുറിച്ച് ക്രിസ്തു പറയുന്നത് ശ്രദ്ധേയമാണ്. എന്തൊക്കെയായിരിക്കാം അതിന്റെ അർത്ഥസൂചനകൾ? നുകം അല്ലെങ്കിൽ കലപ്പയെന്ന് പറയുന്നത് പഴയ നിയമത്തിൽ നിയമത്തിന്റെ പ്രതീകമായിരുന്നു. കഠിനശാഠ്യങ്ങൾ കൊണ്ടും നിഷ്ഠ കൊണ്ടും എല്ലാ കാലത്തുമുള്ള ആചാര്യന്മാർ തങ്ങളുടെ പരിസരത്തെ അല്ലെങ്കിൽ ചുറ്റുപാടുകളെ കഠിനതരമാക്കിയിരുന്നു. എന്നാൽ ക്രിസ്തുവാകട്ടെ അമിതഭാരം നൽകുന്ന അത്തരം നുകങ്ങളെ എടുത്തുമാറ്റുകയും അവ കുറയ്ക്കുകയും മധുരമുള്ള നുകം പകരം വച്ചു തരികയും ചെയ്യുന്നു. ക്രിസ്തു നമ്മുടെ നുകങ്ങളെ തൂവൽ തലോടലുകളായി മാറ്റുകയാണ് എന്ന് വേണം മനസ്സിലാക്കുവാൻ. ഞാൻ നിങ്ങൾക്കായി ഒരേ ഒരു കൽപ്പന തരുന്നു, സ്നേഹം. അത് സ്നേഹത്തിന്റെ കൽപ്പനയാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ബാക്കിയുള്ളതൊക്കെ അതിൽ നിന്ന് താനെ ഉതിർക്കൊള്ളുമെന്നാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്. വൃക്ഷം നന്നായാൽ അതിന്റെ ഫലവും നന്നായിരിക്കുമല്ലോ. ക്രിസ്തു ഉപയോഗിക്കുന്ന നുകം എന്ന വാക്കിന് അനുയോജ്യം, കൃത്യമായത്, ചേർന്നത്, ബിഫിറ്റിംഗ് എന്നെല്ലാം അർത്ഥമുണ്ട്. മരപ്പണിക്കാരനെന്ന നിലയിൽ ക്രിസ്തു നുകം നിർമ്മിച്ചു കാണണം. സാധാരണ മരപ്പണിക്കാരൊക്കെ നേരത്തെ തന്നെ നുകങ്ങൾ മരത്തിൽ കടഞ്ഞുവയ്ക്കുമ്പോൾ ഇതാ ഒരു തച്ചൻ ഓരോരുത്തർക്കും അനുയോജ്യമായ ക്ലിപ്തമായ നുകം കടഞ്ഞെടുക്കുന്നു. നുകമൊരുക്കുന്നതിനു മുൻപ് തന്നെ ക്രിസ്തു ഉരുവിനെ ആദ്യം കാണണമെന്ന് ശഠിച്ചിരുന്നു. എന്നിട്ട് അതിനിണങ്ങുന്ന മട്ടിലുള്ള നുകം മാത്രം ഏറ്റവും കരുതലോടെ പണിതുണ്ടാക്കുകയായിരുന്നു എന്ന് വേണം നാം മനസ്സിലാക്കുവാൻ. സാരമിതാണ്, നമുക്ക് വഹിക്കാൻ കഴിയുന്ന നുകങ്ങൾ മാത്രമേ ദൈവം നമ്മുടെ ചുമലിൽ ചാർത്തുകയുള്ളൂ, വഹിക്കുകയുള്ളൂ എന്നത്. എനിക്ക് അതിജീവിക്കാനാവാത്ത പ്രലോഭനത്തിലൂടെ അവിടെ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാറില്ല. ഞാനെന്നും ജീവിക്കുന്നതും നശിച്ചു പോകാത്തതും എനിക്ക് ഭ്രാന്ത് പിടിക്കാത്തതും ഈ തീർപ്പിലാണ്. ദൈവം എനിക്ക് അനുയോജ്യമായ നുകമാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന സത്യം. ഏതൊരു നുകത്തെയും മധുരമാക്കുന്നത് അതിൽ നാം സന്നിവേശിപ്പിക്കുന്ന സ്നേഹത്തിന്റെ അളവുകൊണ്ടാണ്. അങ്ങനെ ഭൂമിയെ സ്നേഹപ്രവൃത്തികൾ കൊണ്ട് അഭ്യസിപ്പിക്കുകയായിരുന്നു ക്രിസ്തുവിന്റെ രീതി. ജീവിതം അതിന്റെ ഏകാന്തത കൊണ്ട് നമ്മെ വല്ലാതെ മടുപ്പിക്കാം. ആവർത്തനം കൊണ്ട് വിരസമാകുന്ന ജീവിതം എന്നൊരു സൂചനയുണ്ട് നുകത്തിന്. ജീവിതത്തിന്റെ ഒരേ ഉഴവുചാലിലൂടെ നിത്യവും സഞ്ചരിക്കേണ്ടി വരുന്നവരാണ് പലപ്പോഴും നാം. നമ്മുടെ അമ്മമാരുടെ കാര്യമൊന്ന് ഓർത്തു നോക്കിയാൽ മതി. ഏതൊരു കൂലിപ്പണിക്കാരനേക്കാളും കഠിനമായ ശ്രമത്തിലൂടെയാണ് ഒരമ്മ അനുദിനം കടന്നുപോകുന്നത്. എന്നിട്ടും പരാതിയൊന്നുമില്ലാതെ എന്നും തന്റെ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി ഉത്തരവാദിത്വങ്ങൾ തുടരുകയാണ് അമ്മ. എന്തുകൊണ്ടാണ് അമ്മയുടെ ജീവൽ പ്രസാദവും പ്രകാശവും ഒരിക്കലും മങ്ങാത്തത്? ആ സമർപ്പണത്തിന് പിന്നിൽ സ്നേഹമുള്ളതുകൊണ്ടാണ്. പോളിയോ അല്ലെങ്കിൽ പിള്ളവാദം പിടിപെട്ട അയൽവാസിയായ സ്നേഹിതനെ എന്നും മുതുകിൽ ചുമന്നുകൊണ്ട് ഗ്രാമത്തിലെ സ്കൂളിൽ പോകുന്ന പയ്യന്റെ കഥ കേട്ടിട്ടുണ്ട്. ഒന്നാം ക്ലാസ്സിൽ തുടങ്ങിയ ചുമട് അവൻ പത്താം ക്ലാസ് ആയപ്പോഴും തുടരുകയാണ്. നാട്ടുകാർ അവനോട് ചോദിക്കുമായിരുന്നു, എന്താണ് ജോണി, നിനക്ക് അവൻ ഭാരമല്ലേ ഇപ്പോൾ? ജോണി മറുപടി പറയും, അവനെനിക്ക് ഭാരമല്ല, കാരണം അവൻ എന്റെ സഹോദരനാണ് എന്ന്. ഹീസ് നോട്ട് ഹെവി ഫോർ മീ ബിക്കോസ് ഹീസ് മൈ ബ്രദർ എന്ന്. ജീവിതത്തിൽ എന്നും ഓർക്കാവുന്ന സൂക്തമാണിത്. സ്നേഹത്തോടെ ഒരുവനെ സഹോദരനായി കാണുവാൻ സാധിച്ചാൽ അപരൻ എനിക്ക് ഭാരമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരും. എന്റെ ഉത്തരവാദിത്തങ്ങൾ എന്റെ ജീവിത നുഖമാണെന്ന ദർശനവും പ്രകാശവും കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാക്കാൻ നമ്മെ സഹായിക്കും. ചില ഭാരങ്ങൾ എന്റെ ജീവിത നിയോഗത്തിന്റെ ഭാഗമാണ്. അത് ഞാൻ വഹിക്കണം എന്ന മനസ്സ് വളർത്തിയെടുക്കണം. ചിലതെല്ലാം ജീവിതത്തിൽ ദൈവം എനിക്കായി അയക്കുന്നവയാണ്, അവ ഞാൻ ചുമക്കണം. മഞ്ഞു പെയ്യുന്ന നാട്ടിൽ ഒരു മനുഷ്യൻ തന്റെ തൊപ്പിയിൽ വീഴുന്ന മഞ്ഞുപാളിയെക്കുറിച്ച് പരാതി പറയാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നൊരു പ്രഭാതത്തിൽ അയാൾക്കൊരു ദർശനം കിട്ടി. ഇത്രയും വിശാലമായ ഈ പ്രപഞ്ചത്തിൽ കൃത്യമായൊരു മഞ്ഞുപാളി എന്റെ തൊപ്പിയിൽ വീഴുന്നെങ്കിൽ അത് എനിക്കായി ദൈവം അയക്കുന്നതാണ് എന്ന്. അതോടുകൂടെയാണ് ആ മനുഷ്യന്റെ തൊപ്പിയുടെ ഭാരം കുറഞ്ഞത്. എനിക്കായി വിളമ്പിയത് ഭക്ഷിക്കണം എന്ന ക്രിസ്തുമൊഴികളെ നമുക്ക് ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്നതാണ്. ചില കാര്യങ്ങൾ ദൈവം എനിക്ക് മാത്രമായി കരുതി വയ്ക്കുന്നുണ്ട്, എങ്കിൽ എനിക്കത് തട്ടിമാറ്റാൻ സാധിക്കുമോ? നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ ചിലപ്പോഴെങ്കിലും നാം മറ്റുള്ളവർക്ക് നുഖം പണിയാറുണ്ട്. അപരർക്കായി നാം വച്ചുനീട്ടുന്ന നുഖങ്ങളെ വേണ്ടെന്ന് വയ്ക്കാനാകുമോ? അവയെ ലഘൂകരിക്കാനുള്ള നല്ല മനസ്സ് നമുക്കുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ ജീവിതം ഇനിയും മെച്ചപ്പെട്ടേനെ. ജോലി കഴിഞ്ഞു വരുന്ന ഭർത്താവിന്റെ കാൽപാദങ്ങൾ കഴുകി വൃത്തിയാക്കുന്ന പതിവ് വടക്കേ ഇന്ത്യയിലെ ഗിരിവർഗക്കാരുടെ ഇടയിലുണ്ട്. പതിവ് പോലെ ഭർത്താവ് ഒരു ദിവസം ജോലി കഴിഞ്ഞെത്തിയപ്പോൾ ഭാര്യ അയാളുടെ പാദങ്ങൾ കഴുകുകയായിരുന്നു. ആദ്യമായിട്ട് അയാൾ തന്റെ ഭാര്യയെ ശ്രദ്ധിച്ചു. ഇതാ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, താനും തന്റെ ഭാര്യയും വൃദ്ധരായിരിക്കുന്നു. ഇപ്രായത്തിലും അവൾ തന്റെ കാലുകൾ കഴുകുന്നുണ്ടല്ലോ, വെറും ആചാരത്തിനു വേണ്ടി. അയാളുടെ മനം നൊന്തു. കുറ്റബോധം അയാളെ അലട്ടി. യൗവനത്തോടും പ്രസാദത്തോടും കൂടെ തന്റെ ജീവിതത്തിലേക്ക് കടന്നുവന്ന സ്ത്രീ അടിമയായിരിക്കാൻ പാടില്ല. അവൾ തന്റെ പ്രഭിയാണ്. ജീവിതത്തിൽ വേണമെന്ന് വെച്ച മോശമായ കാര്യങ്ങൾ വൈകിയാണെങ്കിലും വേണ്ടെന്ന് വയ്ക്കാവുന്നതാണ്. ഇനിയൊരിക്കലും ഭാര്യ തന്റെ കാലു കഴുകരുതെന്ന് അന്ന് അയാൾ തീരുമാനിച്ചു. സമൂഹ ജീവിതത്തിലെ തിന്മയുടെ നുഖം ലഘൂകരിക്കുവാനും വേണമെങ്കിൽ എടുത്തു മാറ്റുവാനും നമുക്ക് സാധിക്കും. നുഖത്തിന് രണ്ടുരുക്കളുണ്ടെന്നോർക്കണം. അത് ഒറ്റയ്ക്കെടുക്കേണ്ടതല്ല, പങ്കുവയ്ക്കേണ്ടതാണ്. നമ്മുടെ കാലത്തിലെ മിക്കവാറും മനുഷ്യരുടെ ശിരോലിഖിതങ്ങളെല്ലാം നുഖം ഒറ്റയ്ക്കു ചുമക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ചരിത്രത്തിൽ വച്ച് ഏറ്റവും കഠിനമായ നുഖവുമായി ഇടറി നീങ്ങുന്ന ചെറുപ്പക്കാരന്റെ ചിത്രം നോക്കുക. ഏറ്റവും കഠിനമായ കുരിശുമായി അയാൾ ഒറ്റയ്ക്കാണ് ഇടറി നീങ്ങിയത്. പാതയോരത്ത് നിന്ന എല്ലാവരും അനുതാപത്തോടും കരുണയോടും കൂടെ അത് കണ്ടുനിന്നേയുള്ളൂ. ഒരാൾ മാത്രം മുന്നോട്ടു വന്നു, നുഖത്തിന്റെ മറുവശത്തു പിടിച്ചു. അത് സൈറീൻകാരൻ ഷിമിയോനായിരുന്നു. അപ്പോഴാണ് കുരിശ് രണ്ടു ഉരുക്കളുടെ മധ്യത്തിലായത്. അങ്ങനെ അത് വഹിക്കാൻ എളുപ്പമായി. അത് ഷിമിയോൻ പങ്കുവച്ചപ്പോഴാണ്. ജീവിതക്കുരിശ് ലഘുവായത് കൂടെ മറ്റൊരാൾ അനുധാവനം ചെയ്തപ്പോഴാണ്. സഹായിക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് മാത്രം കഠിനമാകുന്ന നുഖങ്ങളും പേറി എത്രയോ പേരാണ് ജീവിതത്തിൽ വലയുന്നത്, ദുഃഖിക്കുന്നത്. ഏറ്റവും ചെറിയ കാര്യങ്ങൾക്ക് പിന്നിൽ പോലും ഹൃദയ സാന്നിധ്യമുണ്ടാവട്ടെ. എന്തും ഹൃദയപൂർവം ചെയ്യാം എന്നൊരു പ്രാർത്ഥന കൂടി ഈ ജൂൺ മാസത്തിൽ, തിരുഹൃദയ മാസത്തിൽ സമർപ്പിക്കാം. ഭിത്തിയിലെ തിരുഹൃദയം സ്നേഹപൂർവം ശാസിക്കുന്നു. അഗ്നിജ്വാലകളിലെ മുറിവേറ്റതും നിണമാർന്നതുമായ ഈ ഹൃദയം എത്ര നാളായി നീ കാണാൻ തുടങ്ങിയിട്ട്? നീ എന്നിട്ടും ഒന്നും പഠിച്ചില്ലേ? കുത്തി മുറിവേൽപ്പിക്കുന്ന അന്ധതയെ സൗഖ്യപ്പെടുത്തുന്ന ആ കരുണയിലേക്ക് നിനക്ക് എത്ര ദൂരം കൂടെ നടക്കുവാനുണ്ട്?
തിരുഹൃദയത്തിൽ ഭക്ത്യാദരവോടെ നോക്കിയിരുന്ന വേളയിതിൽ അറിയാതെ അകതാരിലാകെ അനുഗ്രഹപ്പൂമഴയായി തവ സ്നേഹം തിരുഹൃദയത്തിൽ ഭക്ത്യാദരവോടെ നോക്കിയിരുന്ന വേളയിതിൽ അറിയാതെ അകതാരിലാകെ അനുഗ്രഹപ്പൂമഴയായി തവ സ്നേഹം തിരുഹൃദയത്തിൽ ഭക്ത്യാദരവോടെ നോക്കിയിരുന്ന വേളയിതിൽ.
കെ ജെ യേശുദാസ് ആലപിച്ച ഈ ഗാനം ജെസ്സി ജോസിന്റെ വരികളാണ്. സംഗീതം ജെർസൻ ആന്റണി.
തിരുസാന്നിധ്യം അറിയാത്ത ഭവനമുണ്ടോ? ആ സ്നേഹവാത്സല്യം നുകരാത്ത മനസ്സുമുണ്ടോ? എന്നും ഞങ്ങൾ തൻ ഹൃദയങ്ങളിൽ നാഥനായി വാഴും യേശുവേ. എന്നും ഞങ്ങൾ തൻ ഹൃദയങ്ങളിൽ നാഥനായി വാഴും യേശുവേ. നൽകേണമേ ശാന്തിയും സൗഖ്യവും സന്തോഷവും തിരുഹൃദയത്തിൽ ഭക്ത്യാദരവോടെ നോക്കിയിരുന്ന വേളയിതിൽ അറിയാതെ അകതാരിലാകെ അനുഗ്രഹപ്പൂമഴയായി തവ സ്നേഹം തിരുഹൃദയത്തിൽ ഭക്ത്യാദരവോടെ നോക്കിയിരുന്ന വേളയിതിൽ. തിരുവചനങ്ങൾ കേൾക്കാത്ത മക്കളുണ്ടോ? ആ സ്നേഹവഴികളെ പുൽകാത്ത ജീവനുണ്ടോ? എന്നും ഞങ്ങൾ തൻ കുടുംബങ്ങളിൽ വിളക്കായി വിളങ്ങുന്ന സ്നേഹമേ. എന്നും ഞങ്ങൾ തൻ കുടുംബങ്ങളിൽ വിളക്കായി വിളങ്ങുന്ന സ്നേഹമേ. പകരേണമേ പരസ്പരം സ്നേഹമാം ദിവ്യാമൃതം തിരുഹൃദയത്തിൽ ഭക്ത്യാദരവോടെ നോക്കിയിരുന്ന വേളയിതിൽ അറിയാതെ അകതാരിലാകെ അനുഗ്രഹപ്പൂമഴയായി തവ സ്നേഹം തിരുഹൃദയത്തിൽ ഭക്ത്യാദരവോടെ നോക്കിയിരുന്ന വേളയിതിൽ.
ക്രിസ്തുവിന്റെ ദിവ്യഹൃദയ തിരുനാളിനെ ആധാരമാക്കിയുള്ള സുവിശേഷ ചിന്തകളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.